السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളിലെ ബുധനാഴ്ചകളിലായി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ അർബഊന നവവിയ എന്ന ഗ്രന്ഥം അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ അതിൽ നിന്ന് അഞ്ചോളം ഹദീസുകളെ സംബന്ധിച്ച് വളരെ ചുരുങ്ങിയ രീതിയിൽ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറഞ്ഞതിനെയും നിങ്ങൾ കേട്ടതിനെയും സ്വാലിഹായ ഒരു അമലാക്കി സ്വീകരിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഹദീസ് ഇൻഷാ അള്ളാഹ് വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. സമയം വളരെ കുറച്ചായതിന്റെ പേരിൽ അധികം ദീർഘിപ്പിക്കാതെ ആ ഹദീസിൽ വളരെയധികം പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്താൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കുവാനും പഠിക്കുവാനും എല്ലാത്തിലും ഉപരി ജീവിതത്തിൽ അമൽ ചെയ്യാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ, കേവലം ഹദീസുകൾ കേൾക്കുകയും അർബഊന നവവിയുടെ ഒരു ഗ്രന്ഥം പഠിച്ചു തീർന്നു എന്ന് പറയുകയും ചെയ്യുക എന്നതല്ല നമ്മുടെ ഉദ്ദേശം. മറിച്ച്, അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന നമ്മൾക്ക് നൽകിയിരിക്കുന്ന ഈ പരിശുദ്ധമായ ദീൻ, ആ ദീനിന്റെ സുന്ദരമായ അധ്യാപനങ്ങളെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ഒരു മുസ്ലിമിന്റെ നല്ലൊരു പരിശുദ്ധമായ ഖുർആനിന്റെയും ഹദീസിന്റെയും വക്താക്കളുടെ ജീവിതമാക്കി മാറ്റാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അതിനുവേണ്ടിയാണ് ആയാത്തുകളും ഹദീസുകളും നമ്മൾ പഠിക്കുന്നത്. അതിനുവേണ്ടിയാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത്. അള്ളാഹു പറയുന്നത് പോലെ, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതി. അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചതിന്റെ ഏറ്റവും മഹത്തമായ ഒരു ലക്ഷ്യം എന്താണെന്നാൽ, ജനങ്ങൾ പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ ചിന്തിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് മനസ്സിലാക്കാനാണ്. അള്ളാഹുവിന്റെ കലാമിനെ സംബന്ധിച്ച്, പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച്, ദീനിനെ സംബന്ധിച്ച് മനസ്സിലാക്കി നല്ല മുസ്ലിമീങ്ങളാവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ല മുസ്ലിമീങ്ങളായി നല്ല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആശയങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന അള്ളാഹുവിന്റെ സച്ചരിതരായ അടിയാറുകളായി ജീവിക്കാൻ ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിലെ ആറാമത്തെ ഹദീസ് നമ്മൾക്ക് ആദ്യം വായിക്കാം. عن ابي عبد الله النعمان بن بشير رضي الله عنه قال سمعت رسول الله صلى الله عليه واله وسلم يقول ان الحلال بين وان الحرام بين وبينهما مشتبهات لا يعلمهن كثير من الناس فمن اتقى الشبهات فقد استبرأ لدينه وعرضه ومن وقع في الشبهات وقع في الحرام كالراعي يرعى حول الحمى يوشك ان يرتع فيه الا وان لكل ملك حمى الا وان حمى الله محارمه الا وان في الجسد مضغه اذا صلحت صلح الجسد كله واذا فسدت فسد الجسد كله الا وهي القلب رواه البخاري ومسلم رحمهما الله. പ്രിയപ്പെട്ടവരെ, ഇതാണ് അർബഊന നവവിയിലെ ആറാമത്തെ ഹദീസ്. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ ഒരു മുസ്ലിമിന്റെ ജീവിതത്തെ എത്രയോ അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് അടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഹദീസാണ് ഈ ഒരു ഹദീസ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് പഠിക്കുവാനും അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കാനും പരിശ്രമിക്കുക. കഴിഞ്ഞ ഹദീസുകളിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ, ഓരോരോ ഹദീസ് നമ്മളിങ്ങനെ ഓരോരോ ആഴ്ചയുടെ ഗ്യാപ്പിൽ എടുക്കാനുള്ള കാരണം എന്താണ്? ഓരോരോ ഹദീസുകൾ മനഃപ്പാടാക്കാനാണ്. നമ്മൾ ആവശ്യമില്ലാത്തത്ര കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹദീസുകൾ മനഃപ്പാടമാക്കുക എന്നുള്ളത് ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ മുമ്പിൽ നമ്മൾക്ക് വലിയൊരു പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ ഹദീസുകൾ മനഃപ്പാടമാക്കാനും പഠിക്കാനും വേണ്ടി പരിശ്രമിക്കുക. എന്താണ് ഈ ഹദീസിലെ പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ? ആ ഹദീസിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയായ നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് വളരെ ചുരുങ്ങിയ രീതിയിൽ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹുമാ, അദ്ദേഹത്തിന്റെ പേര് നുഅ്മാൻ എന്നാണ്. പല ആൾക്കാർക്കും അറിയാത്ത സ്വഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്വഹാബിയാണ് നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹു. നുഅ്മാൻ ബിൻ ബഷീർ ബിൻ സഅദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഹിജറ രണ്ടാം വർഷത്തിലാണ് നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. ഹിജറ രണ്ടാം വർഷത്തിലാണ് നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാപ്പയുടെ പേര് ബഷീർ ബിൻ സഅദ് എന്നാണ്. ബഷീർ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ വാപ്പ മുസ്ലിമായിരുന്നു. അദ്ദേഹത്തിന്റെ വാപ്പ സ്വഹാബിയായിരുന്നു. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത വളരെയധികം മഹത്വങ്ങൾ സ്ഥിരപ്പെട്ടിരിക്കുന്ന ഒരു സ്വഹാബിയാണ് ബഷീർ റളിയല്ലാഹു അൻഹു. അവരുടെ ഉമ്മ അമ്രത് ബിൻ റവാഹ എന്ന് പറയുന്ന സ്ത്രീയാണ്. അമ്രത് ബിൻ റവാഹ നമ്മൾക്ക് എല്ലാവർക്കും പൊതുവെ പരിചയമുള്ള സ്വഹാബിയാരാണ് അബ്ദുല്ലാഹ് ബിൻ റവാഹ റളിയല്ലാഹു അൻഹു. അവരുടെ സഹോദരിയായ അമ്രത് ബിൻ റവാഹയാണ് നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ്. അതേപോലെ തന്നെ നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹുവിനെ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ചരിത്രകാരന്മാർ ഉലമാക്കൾ ചെറിയ സ്വഹാബികളുടെ കൂട്ടത്തിലാണ് എണ്ണിയിരിക്കുന്നത്. കാരണം നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് തന്നെ മുസ്ലിമായിട്ടാണ്. അതല്ലാതെ കാഫിറായി അതിനുശേഷം ഇസ്ലാം സ്വീകരിച്ച ഒരു വ്യക്തിയല്ല നുഅ്മാൻ റളിയല്ലാഹു അൻഹു, മറിച്ച് ജനിക്കുന്നത് തന്നെ അദ്ദേഹം മുസ്ലിമായിട്ടാണ്. അദ്ദേഹം മുസ്ലിമായിക്കൊണ്ടാണ് ജനിച്ചത്. അതേപോലെ തന്നെ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം പല സ്ഥലത്തിന്റെയും ഭരണാധികാരം ഏറ്റെടുത്തിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പല സ്ഥലങ്ങളുടെയും ഭരണാധികാരം അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. അത്രയും അധികം സഹാബികൾ അദ്ദേഹത്തിന് സ്ഥാനം നൽകിയിരുന്നു. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ ഉത്തരവാദിത്വം നൽകുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 114 ഹദീസുകൾ നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹുമ അവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ വാപ്പയും സഹാബിയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയതോടുകൂടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നതിന് പകരം റളിയല്ലാഹു അൻഹുമ എന്ന് പറയുക. കാരണം അദ്ദേഹവും സഹാബിയാണ്, അദ്ദേഹത്തിന്റെ വാപ്പയും സഹാബിയാണ്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം മരണപ്പെട്ടത് ഹിജ്റ 64 ഹിജ്റ 64 അദ്ദേഹം കൊല്ലപ്പെട്ടത്. അദ്ദേഹം ഷഹീദാണ് ഇൻഷാ അള്ളാഹ്. ഹിജ്റ 64 വർഷത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. ഇതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹുമ. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് അറിയാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. സ്വഹാബത്തിന്റെ ജീവിതത്തെ സംബന്ധിച്ച് എത്രത്തോളം നമ്മൾ പഠിക്കുന്നു, അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഇൻഷാ അള്ളാഹ് വിജയം കരസ്ഥമാക്കാൻ നമ്മൾക്ക് സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ഇൻഷാ അള്ളാഹ് നമ്മൾക്ക് ഹദീസിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഈ ഹദീസിന്റെ മഹത്വം എന്താണ്? നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിന്റെ മഹത്വം എന്താണ്? ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വചനം 1 ഹദീസിൽ, 40 നവവിയയിലെ 1 ഹദീസിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഇമാം അഹമ്മദ് പറയുന്നു, സലാസത്തു അഹാദീസ് യദൂറു അലൈഹൽ ഇസ്ലാം, 3 പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നിലകൊള്ളുന്നത്. 3 പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നിലകൊള്ളുന്നത്. 1, ഹദീസ് ഉമർ, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസ് നമ്മൾ ആദ്യം പഠിച്ചു കഴിഞ്ഞ ഹദീസ്. 2 ഹദീസ് ആയിഷ, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ് എന്ന് പറയുന്ന ഹദീസ്. അതായത് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഹദീസിന്റെ നേരെ മുമ്പുള്ള ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ്. 3 ഹദീസ് ഹദീസ് നുഅ്മാൻ ബിൻ ബഷീർ, ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ എന്ന ഹദീസ് ആണെന്ന് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയ പ്രിയപ്പെട്ടവരെ, ഇമാം അഹമ്മദ് എന്ന് പറയുന്നത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്ന മുസ്നദിൽ ധാരാളം 1000 ഹദീസുകൾ അദ്ദേഹം ക്രോഡീകരിച്ചിട്ടുണ്ട്. ഇത്രയും അധികം ഹദീസിനെ സംബന്ധിച്ച് അറിവുള്ള ഒരു പണ്ഡിതൻ, ഒരു അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാം നമ്മൾക്ക് പറഞ്ഞു തരുന്നു, ദീൻ പ്രധാനമായും നിലകൊള്ളുന്നത് ഈ 3 ഹദീസുകളിലാണ്. അതിലൊരു ഹദീസായിക്കൊണ്ടാണ് ഈ ഹദീസിനെ പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ ആ ഹദീസിന്റെ മഹത്വത്തെ സംബന്ധിച്ച് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നതാണ്. ഒരു ഇൽമിയായ ഒരു പുതിയ അറിവ് എന്ന രീതിയിൽ പറയട്ടെ, ഈ ഇമാം അഹമ്മദിന്റെ വചനത്തിലേക്ക് ഒരു ഹദീസ് കൂടി ഇമാം അബൂദാവൂദ് സിജിസ്താനി റഹ്മത്തുള്ളാഹി അലൈഹി ചേർക്കുകയും ഈ 4 ഹദീസുകളിലാണ് ദീൻ ഉൾക്കൊള്ളുന്നത് എന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞ 3 ഹദീസിന്റെ കൂടെ അദ്ദീനു അന്നസീഹ, ദീൻ എന്ന് പറഞ്ഞാൽ നസീഹത്താണ് എന്ന് പറയുന്ന ഒരു ഹദീസും, അത് ഇൻഷാല്ലാ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ പഠിക്കും. ആ ഹദീസും ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ചേർത്തു. എന്നിരുന്നാലും വളരെയധികം പ്രധാനമുള്ള ഒരു, അല്ലെങ്കിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഹദീസാണ് നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. ഇനി നമുക്ക് ഹദീസിന്റെ പഠനത്തിലേക്ക് കടക്കാം. نعمان بن بشير رضي الله عنه പറയുന്നു, سمعت رسول الله صلى الله عليه وسلم يقول, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു. നമ്മൾ മുമ്പ് കഴിഞ്ഞ ദർസിൽ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു, ഒരു സ്വഹാബി ഞാൻ കേട്ടു എന്ന് പറയുന്നതും ഒരു സ്വഹാബി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയുന്നതും തമ്മിൽ രണ്ടും വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? ഞാൻ കേട്ടു എന്ന് പറയുമ്പോൾ ആ സ്വഹാബി തന്നെ നേരിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ടു എന്നൊരു ആശയം നമ്മൾക്ക് അതിൽ നിന്ന് ലഭിക്കും. അതല്ലാതെ ഒരു സ്വഹാബി പറയാണ് പ്രവാചകൻ പറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ അതൊരുപക്ഷെ ആ സ്വഹാബി കേട്ടതാകാം, അല്ലെങ്കിൽ മറ്റിതര സ്വഹാബികളിൽ നിന്ന് ആ സ്വഹാബി കേട്ടതാകാം. പക്ഷെ ഞാൻ കേട്ടു എന്ന് പറയുമ്പോൾ ആ ഒരു സാധ്യത ഇല്ലാതാവുകയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഈ ഹദീസ് നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേരിട്ട് കേട്ട ഹദീസാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഹദീസിന്റെ ഓരോരോ വചനം വായിച്ചിട്ട് അല്ലെങ്കിൽ ഓരോരോ വാക്കുകൾ വായിച്ചിട്ട് അർത്ഥം വെക്കുന്നതിന് മുമ്പ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്, ദീനിന്റെ വിധിവിലക്കുകൾ 3 തരത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഇറക്കിയിരിക്കുന്ന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ 3 തരത്തിലാണ്. അതാണ് ഈ ഹദീസ് നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒന്ന്, ഹലാലായ കാര്യങ്ങൾ, വ്യക്തമായ അനുവദനീയമായ കാര്യങ്ങൾ, ആർക്കും പരസ്പരം തർക്കമില്ലാത്ത രീതിയിൽ ഹലാലായ കാര്യങ്ങൾ. ഉദാഹരണത്തിന്, ഭക്ഷണം കഴിക്കുക, വസ്ത്രം ധരിക്കുക, അതേപോലെയുള്ള സാധാരണ കച്ചവടം നടത്തുക, കല്യാണം കഴിക്കുക എന്നിങ്ങനെ സാധാരണ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ, ആർക്കും സംശയമില്ലാത്ത, ദീനിൽ വളരെ പ്രധാന, ദീനിൽ അടിസ്ഥാനപരമായിട്ട് തന്നെ അറിയപ്പെട്ട, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും സംശയങ്ങളില്ലാതെ ഹലാലായ വിഷയങ്ങൾ, അതാണ് ദീനിൽ ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തെ വിഭാഗം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലൂടെ പഠിപ്പിക്കുന്നു, വൽ ഹറാമു ബയ്യൻ, ഹറാമായ കാര്യങ്ങൾ, നിഷിദ്ധമാണ് ആ കാര്യങ്ങൾ, അതിലും ആർക്കും സംശയമില്ല. ഉദാഹരണത്തിന്, പലിശ ഇടപാട് നടത്തുക, അതേപോലെ തന്നെ വ്യഭിചരിക്കുക, കള്ളുകുടിക്കുക, അതേപോലെ തന്നെ മോഷ്ടിക്കുക, അതേപോലെ തന്നെ കൈക്കൂലി നൽകുക എന്നിങ്ങനെ ആർക്കും സംശയമില്ലാതെ വ്യക്തമായ ഹറാമായ കാര്യങ്ങൾ. ഒന്നാമത്തേത് വ്യക്തമായ അനുവദനീയമായ കാര്യങ്ങൾ, രണ്ടാമത്തേത് വ്യക്തമായ നിഷിദ്ധമായ കാര്യങ്ങൾ, മൂന്നാമത്തേത് എന്താണ്? സംശയമുള്ള കാര്യങ്ങൾ. മൂന്നാമത്തെ വിഭാഗം സംശയമുള്ള കാര്യങ്ങളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പറഞ്ഞു തന്നു. പ്രിയപ്പെട്ടവരെ, ആദ്യം പറഞ്ഞ രണ്ട് വിഭാഗം, ഹലാലായ കാര്യവും ഹറാമായ കാര്യവും, നമ്മൾക്ക് വ്യക്തമാണ്. സംശയമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന്, ചില കാര്യങ്ങൾ നമ്മൾ ഒരു ദിശയിലൂടെ, ഒരു വശത്തുകൂടി നോക്കുമ്പോൾ അത് ഹലാലായിട്ട് നമ്മൾക്ക് തോന്നും, മറ്റൊരു വശത്തുകൂടി അത് നോക്കുമ്പോൾ അത് നമ്മൾക്ക് ഹറാമായിട്ട് തോന്നും. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് സംശയമുള്ള കാര്യങ്ങൾ, ഹറാമായ കാര്യങ്ങൾ. അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ അവതരിപ്പിച്ചു കൊടുത്തിരിക്കുന്ന ദീനിലെ ഈ മൂന്ന് വിധിവിലക്കുകൾ, അള്ളാഹുവിന്റെ മൂന്ന് കാര്യങ്ങളോട് ഒരു മുസ്ലിം എങ്ങനെയാണ് ഇടപഴകേണ്ടത്? ഹലാലായ കാര്യങ്ങൾ അവനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാം, ഹറാമായ കാര്യങ്ങൾ അവനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി വർജിക്കണം. ഇനി എന്താണ് സംശയമുള്ള കാര്യത്തെ സംബന്ധിച്ച് ഒരു മുസ്ലിം ചെയ്യേണ്ടത്? അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സംശയമുള്ള കാര്യം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വിധി എന്താണെന്ന് വ്യക്തമാവാത്ത കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, ആർക്കും അതിന്റെ വിധി അറിയില്ല എന്നാണോ അതിന്റെ അർത്ഥം? അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യഅലമുഹുന്ന കസീറു മിനന്നാസ്, അധിക ആൾക്കാർക്കും അതിന്റെ വിധി അറിയുകയില്ല. അധിക ആൾക്കാർക്കും എന്താണ് ഈ സംശയമുള്ള കാര്യത്തിന്റെ വിധി എന്നറിയുകയില്ല. ഇപ്പൊ ഉദാഹരണത്തിന്, ചില കാര്യങ്ങൾ നമ്മൾക്ക് സംശയമുണ്ടാകും, പക്ഷെ എല്ലാവർക്കും സംശയമുണ്ടാവണമെന്നില്ല. മറ്റു ചില ആൾക്കാർക്ക് അത് വ്യക്തമായിരിക്കും. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ കിബാറുകളായ ഉലമാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ വിഷയത്തിൽ വ്യക്തമായ നിലപാടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യഅലമുഹുന്ന കസീറു മിനന്നാസ്, അധിക ആൾക്കാർക്കും അത് അറിയില്ല. ആർക്കും അറിയില്ല എന്നല്ല, അധിക ആൾക്കാർക്കും അല്ലെങ്കിൽ ധാരാളം ആൾക്കാർക്കും അത് അറിയില്ല. അറിയുന്ന വേറെയും ധാരാളം ആൾക്കാരുണ്ട് എന്നാണ് ആ ഹദീസ് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തേത് വ്യക്തമായ ഹലാലായ കാര്യങ്ങൾ, രണ്ടാമത്തേത് വ്യക്തമായ ഹറാമായ കാര്യങ്ങൾ, മൂന്നാമത്തേത് സംശയമുള്ള വിഷയങ്ങൾ, അതിന്റെ വിധി ധാരാളം ആൾക്കാർക്ക് അറിയില്ല, എന്നാലും അറിയുന്ന ചില ആൾക്കാരുണ്ട്. ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അങ്ങനെ നമ്മൾക്ക് സംശയമുള്ള കാര്യങ്ങളോട് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? ഒരു വിഷയത്തിൽ നമ്മൾക്ക് സംശയമുണ്ടെങ്കിൽ ആ വിഷയത്തോട് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്കത് പഠിപ്പിച്ചു തന്നു. ആ ഹദീസിൽ പ്രവാചകൻ പറയുന്നു, ആർക്കെങ്കിലും അത്തരത്തിലുള്ള സംശയമുള്ള വിഷയങ്ങളിൽ അവൻ സൂക്ഷിക്കുകയാണെങ്കിൽ, സൂക്ഷ്മത പുലർത്തുകയാണെങ്കിൽ, ഒരു വ്യക്തിക്ക് ഒരു കാര്യത്തിൽ സംശയമുണ്ട്, അത് പറ്റുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ ഒരു വ്യക്തിക്ക് സംശയമുണ്ട്, അങ്ങനെയാണെങ്കിൽ അവൻ ചെയ്യേണ്ടത് എന്താ? ഫമനിത്തഖ, അവനെ സംബന്ധിച്ചിടത്തോളം തഖ്വ കൈക്കൊള്ളണം, അത്തരത്തിലുള്ള കാര്യങ്ങൾ അവൻ ഒഴിവാക്കണം. ഫമനിത്തഖശുബഹാത്, ആരെങ്കിലും സംശയമുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്ന പക്ഷം അവൻ ഏത് നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്? ഫഖദിസ്തബറ ലിദീനിഹി വഅർദിഹി, നസല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവൻ അവന്റെ ദീനിനെയും അവന്റെ അഭിമാനത്തെയും സൂക്ഷിച്ചവനാണ്, സംരക്ഷിച്ചവനാണ്. യാതൊരു തരത്തിലുള്ള പോറലുകളും അവന്റെ അഭിമാനത്തിനും ഏറ്റിട്ടില്ല, അല്ലെങ്കിൽ അവന്റെ ദീനിനും ഏറ്റിട്ടില്ല എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവർ, എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? ചില കാര്യങ്ങൾ നമ്മൾക്ക് സംശയം ഉണ്ടാകും, അത് അനുവദനീയമാണോ അതല്ല അനുവദനീയമല്ലേ എന്ന കാര്യത്തിൽ പല ആൾക്കാർക്കും സംശയമുണ്ടാകും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പക്ഷേ ഒരു ദിശയിലൂടെ മാത്രം ആ ഒരു കാര്യത്തെ നമ്മൾ കണ്ടിട്ട്, ഉദാഹരണത്തിന് ഒരു കാര്യം, അതൊരു ദിശയിൽ ഒരു വശത്തുകൂടി നോക്കുമ്പോൾ നമ്മൾക്കത് ഹറാമിനോടാണ് സാദൃശ്യം തോന്നുന്നത്, മറ്റൊരു തരത്തിൽ നോക്കുമ്പോൾ ഹലാലിനോടാണ് സാദൃശ്യം തോന്നുന്നത്, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഹലാലിനോട് തോന്നുന്ന ആ ഒരു സാദൃശ്യം മാത്രം വെച്ചുകൊണ്ട് ആ അമല് നമ്മൾ ചെയ്താൽ, ഒരു പക്ഷേ നമ്മളിലേക്ക് നോക്കിക്കാണുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവൻ കാണുന്നത് എന്തായിരിക്കും? ആ കാര്യം ഹറാമായിട്ടായിരിക്കും. കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്ന കരുതുന്നു. ഒരു കാര്യം ഒരു വശത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഹറാമാണ്, മറ്റൊരു വശത്തോടുകൂടി നമ്മൾ നോക്കുമ്പോൾ അത് ഹലാലാണ്. അപ്പൊ ഒരു വ്യക്തി ഇത് മനസ്സിലായതിനു ശേഷവും അദ്ദേഹം ചെയ്യുന്നു, അദ്ദേഹം വിചാരിക്കുന്നത് എന്താ? അദ്ദേഹം ഹലാലായ വശം മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ, അതിന്റെ ഹറാമായ വശം അദ്ദേഹം ഗോനിക്കുന്നില്ല. അങ്ങനെ ഒരു വ്യക്തി ചെയ്യുന്ന പക്ഷം അവൻ എന്താ ചെയ്യുന്നത്? ബാക്കിയുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരതിന്റെ ഹറാമായ വശം നോക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ജനങ്ങൾ എന്താ പറയാ? അവൻ ഹറാമായ പ്രവർത്തനം ചെയ്തു എന്ന് പറയും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫഖദ് ഇസ്തബറ ലിദീനിഹി. അവന്റെ ദീനിന്റെ വിഷയത്തിൽ അതാണ് സൂക്ഷ്മത. ദീനിന്റെ വിഷയത്തിൽ ഒരു വ്യക്തിക്ക് സൂക്ഷ്മത കാണിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൻ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള സംശയമുള്ള കാര്യങ്ങൾ ഒഴിവാക്കലാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഒരു വിഷയത്തിൽ നമ്മൾക്ക് സംശയമെത്തിയാൽ നമ്മൾ ആ കാര്യം ജീവിതത്തിൽ ഒഴിവാക്കുക. ഒരു വിഷയത്തിൽ നമ്മൾക്ക് സംശയമുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യം ജീവിതത്തിൽ ഒഴിവാക്കുക. ഇവിടെ നമ്മൾക്ക് ഇങ്ങനെ പറയാൻ വേണ്ടി പറ്റോ, അദ്ദേഹത്തിന് അറിവില്ലാത്തത് കാരണത്താലാണ് അദ്ദേഹം ചെയ്തത്, വ്യക്തമായ ഒരു അറിവില്ല അദ്ദേഹത്തിന് അതുകൊണ്ടാണ് അത് ചെയ്തത്, അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് പറയാൻ പറ്റോ? ഇല്ല. കാരണം എന്താണ്? അറിവില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. അറിവില്ലാത്ത കാര്യത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഹലാലും വ്യക്തമായ ഹറാമും അവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അറിവില്ലാത്ത കാര്യം നമ്മൾക്ക് വ്യക്തമായ അറിവ് ലഭിക്കുന്നത് വരെ നമ്മൾ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ദീനിന്റെ വിഷയത്തിൽ ഒരു മുസ്ലിമിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിം അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് കാരണത്താൽ അള്ളാഹുവിന്റെ കോപം ഉണ്ടാവോ എന്നൊക്കെ നമ്മൾക്ക് സംശയമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ യാതൊരു കാരണവശാലും നമ്മൾ ചെയ്യാൻ പാടില്ല. അതാണ് ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ ഒരു ഇസ്സത്ത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ചില സഹാബികളെ സംബന്ധിച്ച് ഹദീസുകളിൽ വന്നതുപോലെ കാനു വഖാഫീന ഇൻദ കിതാബില്ല, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കലാമ കേട്ടാൽ അവരവിടെ നിൽക്കുന്നവരായിരുന്നു. അതിന്റെ അപ്പുറം ഒരു സംസാരം അവർക്കില്ല. വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖല അല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം. അല്ലാഹും റസൂലും ഒരു കാര്യത്തിൽ വിധിച്ചാൽ അതിന്റെ അപ്പുറം ഒരു തീരുമാനം ഒരു മുഅ്മിനായ ആണിനോ പെണ്ണിനോ ഇല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ സംശയമുള്ള കാര്യത്തിൽ അവിടെ നിൽക്കണം. യാതൊരു കാരണവശാലും അതിൽ മുന്നിട്ട് ചെയ്യാൻ പാടില്ല. അതാണ് ഒരു മുസ്ലിമിന്റെ നിലപാട്. അതല്ലാതെ അറിവില്ലാത്തതിന്റെ പേരിൽ ചെയ്യുകയല്ലേ അല്ലെങ്കിൽ ചെയ്യാം എന്നൊക്കെ പറയാൻ പാടില്ല. മറിച്ച് അവിടെ നമ്മൾ സ്വീകരിക്കേണ്ടത് തഖ്വയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനുശേഷം പ്രവാചകൻ പറഞ്ഞിരുന്നു, ഇനി ഒരാൾ അതൊന്നും ശ്രദ്ധിക്കാതെ ആ തഖ്വ കൈക്കൊള്ളാതെ ഒമൻ വഖഅ ഫി ശുബഹാത്, ആരെങ്കിലും സംശയമുള്ള കാര്യം ചെയ്യുകയാണെങ്കിൽ വഖഅ ഫിൽ ഹറാമി, അവൻ ഹറാമാണ് ചെയ്തിരിക്കുന്നത്. സംശയമുള്ള കാര്യം ഒരു വ്യക്തി ചെയ്യുകയാണെങ്കിൽ അവൻ ഹറാമാണ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം? പണ്ഡിതന്മാർക്ക് ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ ഹദീസിൽ ഹറാമാണ് ചെയ്തിരിക്കുന്നത് എന്ന് ഒരു പദം കൊണ്ട് പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൽ പ്രധാനമായും രണ്ട് അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഒന്ന്, എന്തുകൊണ്ടാണ് അവൻ ഹറാം ചെയ്തു എന്ന് പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംശയമുള്ള കാര്യം ഒരു ദിശയിലൂടെ നമ്മൾ നോക്കുമ്പോൾ ഹലാലായിട്ട് നമ്മൾക്ക് തോന്നും, മറ്റൊരു ദിശയിലൂടെ നമ്മൾ നോക്കുമ്പോൾ അത് ഹറാമായിട്ട് നമ്മൾക്ക് തോന്നും. അങ്ങനെയുള്ള കാര്യം അവൻ ഹറാമാണ് ചെയ്തിരിക്കുന്നത് പറയാൻ കാരണം, അവനത് ചെയ്തതോടുകൂടി അതിന്റെ ഹറാമായ വശമാണ് അവൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു സംഭവം ഞാൻ പറയാം മനസ്സിലാകാൻ വേണ്ടിയിട്ട്. നമ്മളൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഒരു പെൺകുട്ടിയെ നമ്മൾ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ സമയത്ത് നമ്മൾക്കൊരു സംശയം, ഈ പെണ്ണ് എനിക്ക് അനുവദനീയമായ പെണ്ണാണോ അതല്ല അനുവദനീയമല്ലാത്ത പെണ്ണാണോ? ഇവിടെ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? അവിടെ നമ്മൾ നിർത്തണം, തവക്കുഫ് ചെയ്യണം. ആ ഒരു വിഷയത്തിൽ വ്യക്തമായ ഒരു നിലപാട് കിട്ടുന്നത് വരെ നമ്മൾ അവിടെ നിൽക്കണം. അതാണ് നമ്മുടെ വ്യക്തമായ നിലപാട്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ അതൊന്നും നോക്കാതെ ആ പെണ്ണിനെ കല്യാണം കഴിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾക്ക് വിവാഹ ബന്ധം ഹറാമായ സ്ത്രീയായിരിക്കും. ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ, ഒന്നിക്കൽ മുലകൂടി ബന്ധം അല്ലെങ്കിൽ അങ്ങനെയുള്ള വല്ല അർത്ഥത്തിലും ആ സ്ത്രീ നമ്മൾക്ക് ഹറാമായിരിക്കും. അപ്പോൾ അതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു. ഒമൻ വഖഅഫി ശുബഹാത്തി വഖഅഫിൽ ഹറാം, സംശയമുള്ള കാര്യം ചെയ്തതിന്റെ പേരിൽ അവൻ ചെയ്തത് ഹറാമായ കാര്യമാണ്. അവന്റെ നിഷിദ്ധമായ ഒരു സ്ത്രീയാണ് അവൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പൊ അതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്നൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞ എന്താ? അതല്ല ഇതുകൊണ്ടുള്ള ഉദ്ദേശം, മറിച്ച് ആരെങ്കിലും സംശയമുള്ള കാര്യം ചെയ്താൽ ഹറാമു ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരുത്തന്റെ ദീനിന്റെ വിഷയത്തിൽ അറിവില്ലായ്മയോടുകൂടി അവൻ അമൽ ചെയ്തു, അത് ഹറാമാണ്. കാരണം ദീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ്. ആ ദീനിനെ സൂക്ഷിക്കാതെ അതിന്റെ വിഷയത്തിൽ സൂക്ഷ്മത കാണിക്കാതെ തോന്നിയതുപോലെ അല്ലെങ്കിൽ സംശയമുള്ള കാര്യം ചെയ്തതോടുകൂടി ദീനിന്റെ വിഷയത്തിൽ അവൻ സൂക്ഷ്മത കാണിച്ചിട്ടില്ല, അത് ഹറാമായ കാര്യമാണ്. ദീനിന്റെ വിഷയത്തിൽ സംരക്ഷണം കാണിക്കാതിരിക്കുക അല്ലെങ്കിൽ സൂക്ഷ്മത കാണിക്കാതിരിക്കുക എന്നുള്ളത് ഹറാമായ കാര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തി സംശയമുള്ള കാര്യം ചെയ്താൽ അവൻ ഹറാമാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞത് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തിരുന്നാലും നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് എന്താ? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സംശയമുള്ള കാര്യങ്ങൾ അവൻ യാതൊരു കാരണവശാലും അവൻ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ല. ഇനി ഒരു പക്ഷേ പല ആൾക്കാർക്ക് ഒരു വിഷയത്തിൽ ഡൗട്ട് ഉണ്ടാവാം, സംശയം ഉണ്ടാവാം. എപ്പോഴും ഒരു കാര്യം സംശയമുള്ള കാര്യമായിരിക്കോ? ഒരു കാര്യം എപ്പോഴും സംശയത്തിൽ തന്നെ നിലകൊള്ളോ? ഒരിക്കലുമില്ല. ചില കാര്യങ്ങൾ നമ്മൾക്ക് സംശയമായിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവരിടപഴകുന്ന പല കാര്യങ്ങളും അവർക്ക് സംശയമുണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരാളെ എന്താ പറയാ, ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചു. അപ്പൊ അയാളെ ബിസിനസ്സിലൂടെ രൂപത്തെ സംബന്ധിച്ച് നമ്മൾക്ക് എന്തുണ്ട്? സംശയമുണ്ട്. അത് ഹലാലിനോടും ബന്ധം കാണുന്നുണ്ട്, അതേപോലെ തന്നെ ഹറാമിനോടും ബന്ധം കാണുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് അത് ഹറാമിനോട് ബന്ധമുണ്ട്, അതേപോലെ തന്നെ ഹലാലിനോട് ബന്ധമുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടെ നമ്മൾ നിർത്തുക. യാതൊരു കാരണവശാലും സൂക്ഷ്മത കാണിക്കാതെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഉലമാക്കളോട് നമ്മൾ ചെന്ന് ചോദിക്കുക. അവിടെയാണ് പ്രവാചകൻ പറഞ്ഞ ആ വാക്കിന്റെ പ്രസക്തി. ലാ യഅലമുഹുന്ന കസീറും മിനൻ നാസ്, ധാരാളം ആൾക്കാർക്ക് അതിന്റെ വിധി അറിയില്ല, പക്ഷെ അറിയുന്ന ആൾക്കാരുണ്ട്. ഈ ഉലമാക്കൾക്ക് അതിനെ സംബന്ധിച്ച് അറിയാം. അപ്പൊ ഒരു ആലിമിന്റെ മുമ്പിൽ വന്നിട്ട് നമ്മൾ പറയാം, ഞാനൊരു ബിസിനസ്സിൽ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, അതിന്റെ അവസ്ഥകൾ ഇങ്ങനെയാണ്. അപ്പൊ ആ ആലിം നമ്മൾക്ക് പറഞ്ഞു തരും അത് ഹറാമാണ്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അത് ഹലാലാണ്, അതിൽ നീ ഇൻവെസ്റ്റ് ചെയ്തോളൂ. അവിടെ ആ ആലിമിന്റെ ഫത്വയോടുകൂടി ആ കാര്യം അതിൽ നിന്ന് മാറി, സംശയമുള്ള കാര്യത്തിൽ നിന്ന് മാറി നമ്മൾക്ക് ഉറപ്പുള്ള വിഷയമായി, അത് അനുവദനീയമാണ് എന്ന വിഷയത്തിൽ നമ്മൾക്ക് ഉറപ്പായി, അല്ലെങ്കിൽ ഹറാമാണെന്ന വിഷയത്തിൽ നമ്മൾക്ക് ഉറപ്പായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സംശയമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കലാകാലം സംശയമുള്ള കാര്യമാവണമെന്നില്ല. ഒരു പക്ഷെ നമ്മൾക്കത് ആദ്യഘട്ടത്തിൽ സംശയമുള്ളതായിരിക്കാം, പിന്നെ പണ്ഡിതന്മാരോട് ചോദിച്ച കാരണത്താൽ നമ്മൾക്ക് ആ വിഷയത്തിൽ വ്യക്തത ലഭിച്ചിരിക്കാം. ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഓമൻ വഖഅഫി ശുബഹാതി വഖഅഫിൽ ഹറാം. അതല്ലാതെ സൂക്ഷ്മത കാണിക്കാതെ നമ്മൾ പെട്ടെന്ന് ചെയ്താൽ ഒരു പക്ഷെ നമ്മൾ ഹറാമിലായിരിക്കും ചെന്ന് പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനുശേഷം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു കാര്യം നമ്മൾക്ക് ഉദാഹരണത്തിലൂടെ ഒന്നുകൂടി വിശദീകരിച്ചു തരാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കലാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ധാരാളമായിട്ട് വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും, അല്ലാഹുവിന്റെയും റസൂലിന്റെയും ഒരു ശൈലിയാണ് അവർ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് പെട്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ അവർ ഉദാഹരണങ്ങൾ പറയാറുണ്ട്. അല്ലാഹുവും പറയാറുണ്ട്, അതേപോലെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിലൂടെയും പറഞ്ഞു തരാറുണ്ട്. അതേപോലെ ഈ ഹദീസിലും പ്രവാചകൻ പറയാണ്, സംശയമുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവന്റെ ഉപമ? ഹിമ, ഒരു വ്യക്തിയുടെ എന്താ പറയാ, ഹിമ എന്ന് പറഞ്ഞാൽ മനസ്സിലാകാൻ വേണ്ടി പറയട്ടെ, ഒരു വ്യക്തിയുടെ അധീനതയിലുള്ള ഒരു സ്ഥലം, ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥലം, ഒരു പറമ്പുണ്ട് എന്ന് കരുതുക. ആ പറമ്പിന്റെ അപ്പുറത്തെ ഒരു പറമ്പിൽ, ആ പറമ്പിന്റെ അപ്പുറം വേറൊരു പറമ്പുണ്ട്. ആ പറമ്പ് പറമ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലായെന്ന് കരുതുന്നു, ഒരു വലിയ എന്താ പറയാ, ഒരു പാടം അല്ലെങ്കിൽ ഒരു വയൽ, ഒരു വ്യക്തിക്ക് ഒരു വയലുണ്ടെന്ന് കരുതുക. അതിന്റെ അപ്പുറം മറ്റൊരു സ്ഥലമുണ്ട്, അത് വേറെ ആളുടേതാണ്, രണ്ട് വ്യക്തികളുടെ രണ്ട് സ്ഥലങ്ങൾ. അപ്പം ആ ഒരു സമയത്ത് അതിൽ ഒരാൾക്ക് ആടുമാടുകളൊക്കെ ഉണ്ട്, അപ്പൊ അയാൾക്ക് അതിനെ മേയ്ക്കാൻ വേണ്ടി വിടണം. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാം? ഒന്നിക്കൽ അദ്ദേഹത്തിന്റെ സ്ഥലത്തിന്റെ ഏതെങ്കിലും, അദ്ദേഹത്തിന്റെ സ്ഥലം അല്ലാതെ മറ്റൊരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ രണ്ടാമന്റെ സ്ഥലത്തേക്ക് പോവാത്ത രീതിയിൽ ഈ സ്ഥലത്തിന്റെ മധ്യത്തിലായിട്ടോ അല്ലെങ്കിൽ അതിന്റെ മറ്റൊരറ്റത്തായിട്ടോ അദ്ദേഹത്തിന് ആ ആടുമാടുകളെ കെട്ടാം. അദ്ദേഹം ആ ഒരു മാർഗം സ്വീകരിക്കാതെ ഈ രണ്ടാമന്റെ സ്ഥലത്തിന്റെയും ഈ വ്യക്തിയുടെ സ്ഥലത്തിന്റെയും അതിരിൽ കൊണ്ടുവന്നുകൊണ്ട് ഈ മാടിനെ കെട്ടുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യൂഷിക്കു അയർത്താഫി, ഒരു പക്ഷേ ഈ മാടുകൾ അല്ലെങ്കിൽ ഈ ജീവികൾ ഇപ്പുറത്തെ ആളുടെ, അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലല്ലാത്ത മറ്റേ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തേക്ക് കയറി ചെന്നുകൊണ്ട് അവിടെ പുല്ലു തിന്നാൻ, അതേപോലെ തന്നെ അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. അതായത് ഒരു വ്യക്തിയുടെ പറമ്പിന്റെ അതിർവരമ്പിൽ നിന്നുകൊണ്ട് മേയ്ക്കാൻ വേണ്ടി വിടുമ്പോൾ എന്താ സംഭവിക്കുക? അപ്പുറത്തെ പറമ്പിൽ ചെന്നുകൊണ്ട് അത് തിന്നാൻ അല്ലെങ്കിൽ അത് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പോൾ അവൻ ചെയ്തിരിക്കുന്നത് എന്താണ്? ഹറാമായ കാര്യമാണ്. അവൻ ചെയ്തിരിക്കുന്നത് ഹറാമായ കാര്യമാണ്, കാരണം അവന്റെ പറമ്പിലല്ലാതെ മറ്റാൾക്കാരുടെ പറമ്പിൽ അവരുടെ അനുമതി ഇല്ലാതെ കെട്ടുക എന്നുള്ളത്, അവരുടെ സമ്പത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഹറാമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സംശയമുള്ള കാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഒരു പരിധിയിൽ നിന്ന് ചെയ്യുന്നത് പോലെയാണ്. ചിലപ്പം അത് ഹറാമായേക്കാം, അല്ലെങ്കിൽ അത് ഹലാലായേക്കാം. അതിർവരമ്പിൽ നമ്മളൊരു പശുവിനെ കൊണ്ട് കെട്ടിയാൽ എന്താ സംഭവിക്കുക? നമ്മുടെ പറമ്പിൽ നിന്നും തിന്നും, അതേപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരുടെ പറമ്പിൽ നിന്ന് തിന്നും. നമ്മുടെ പറമ്പിൽ നിന്ന് തിന്നത് ഹലാലായ ഭക്ഷണമാണ്, പക്ഷേ നേരെ മറിച്ച് അത് ശ്രദ്ധിക്കാതെ അപ്പുറത്തെ പറമ്പിൽ പോയി തിന്നാലോ, അത് ഹറാമാകും. അതേപോലെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള സംശയങ്ങൾ ചെയ്യുമ്പോൾ, ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഹലാലാകാം, അല്ലെങ്കിൽ ചെയ്യുന്നത് ഹറാമാകാം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ വർജിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചു. അതിനുശേഷം പ്രവാചകൻ പറയാണ്, അലാവ ഇന്നലി കുല്ലി മലിക്കിൻ ഹിമ, നിങ്ങൾ അറിയുക ജനങ്ങളെ, ഓരോരോ രാജാക്കന്മാർക്കും അല്ലെങ്കിൽ ഓരോരോ ഭരണാധികാരികൾക്കും അവരവരുടേതായ അതിർവരമ്പുകളുണ്ട് എന്ന് പറഞ്ഞാൽ അവർ നമ്മൾക്ക് നിശ്ചയിച്ചു തന്ന സ്ഥലങ്ങളുണ്ട്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് നിശ്ചയിച്ചു തന്ന സ്ഥലങ്ങളാണ് അള്ളാഹു പവിത്രമാക്കിയ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് ചെയ്യരുത് എന്ന് പറഞ്ഞ് ഒരു മുസ്ലിമിന്റെ ജീവിതം അതിൽ നിന്ന് സൂക്ഷിക്കണം എന്ന് അള്ളാഹു നമ്മൾക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൽ നമ്മൾ മാറി നിൽക്കണം. കാരണം ഒരു പക്ഷേ നമ്മള് അതിന്റെ അതിർവരമ്പ് പോയിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഹറാമിൽ പതിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സംശയമുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനുശേഷം ഇതൊക്കെ പറഞ്ഞതിന് ശേഷം പ്രവാചകൻ നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം, നമ്മുടെ ജീവിതത്തിൽ എവിടെയും നമ്മൾക്ക് ഉപകരിക്കുന്ന ഒരു കാര്യം പറഞ്ഞു തരാണ്. അല, ജനങ്ങളെ, നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. ഇതാ സ്വലഹ സ്വലഹൽ ജസദു കുല്ലു. ആ ഒരു മാംസപിണ്ഡം എങ്ങാനും നന്നായാൽ അവന്റെ ശരീരം മൊത്തത്തിൽ നന്നായി. അവന്റെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അത് വിജയിച്ച ശരീരമാണ്. ശരീരത്തിലുള്ള ആ ഒരു അവയവത്തെ സൂക്ഷിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി തയ്യാറായാൽ, അതിനെ സൂക്ഷിച്ചുകൊണ്ട് തെറ്റുകൾ ചെയ്യുമ്പോഴും കുറ്റങ്ങൾ ചെയ്യുമ്പോഴും തോവ് ചെയ്തുകൊണ്ട് അതിനെ എപ്പോഴും ശുദ്ധിയാക്കി ഒരുത്തൻ നടക്കുകയാണെങ്കിൽ അവൻ വിജയിച്ചവനാണ്, അവന്റെ ശരീരം വിജയിച്ചവനാണ്. നേരെ മറിച്ച് ആ ഒരു അവയവത്തെ, അല്ലെങ്കിൽ ആ ഒരു മാംസപിണ്ഡത്തെ നല്ല രീതിയിൽ സൂക്ഷിക്കാതെ പാപങ്ങളും തെറ്റുകളുമായിക്കൊണ്ട് അതിനെ കറവെടുപ്പിച്ചുകൊണ്ട് ഒരുത്തൻ നടക്കുകയാണെങ്കിൽ ഫസദൽ ജസദു കുല്ലു, അവന്റെ ശരീരം തന്നെ പാഴായ ശരീരമാണ്, പരാജയപ്പെടുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏതാണ് ആ മാംസപിണ്ഡം? അല വഹിയൽ ഖൽബ്, അത് ഹൃദയമാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു. പ്രിയപ്പെട്ടവരെ, ഹൃദയം നന്നായാൽ മനുഷ്യൻ നന്നാകും, ഹൃദയം മോശമായാൽ മനുഷ്യൻ മോശമാകും എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത്. ഇവിടെയാണ് നമ്മൾക്ക് പല ആൾക്കാരും പറയുന്ന ചില എന്താ പറയാ മണ്ടത്തരങ്ങൾ എന്ന് തന്നെ പറയാം, മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അള്ളാഹു അങ്ങനെയുള്ള ഒരു തഅബീറിൽ, അങ്ങനെയുള്ള ഒരു പ്രയോഗത്തിൽ തെറ്റുണ്ടെങ്കിൽ മാ ഭാഗ്യത്തിന് മാറാവട്ടെ. എന്താണ് പല ആൾക്കാരോടും നമ്മൾ സുന്നത്ത് മുറുകെ പിടിക്കാൻ വേണ്ടി പറഞ്ഞാൽ, താടി വെക്കാൻ വേണ്ടി പറഞ്ഞാൽ, അതേപോലെ തന്നെ നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കാൻ വേണ്ടി പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന ഇസ്ലാമിന്റെ മര്യാദകൾ, സ്ത്രീകളോട് മുഖം മറക്കാൻ വേണ്ടി പറഞ്ഞാൽ, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ വേണ്ടി പറഞ്ഞാൽ, ചില ആൾക്കാർ പറയും അത്തഖ്വ ഹാഹുന, തഖ്വ എന്ന് പറയുന്ന മനസ്സിന്റെ അകത്താണ്, മനസ്സിന്റെ ഉള്ളിലാണ്, അതല്ലാതെ പുറമേ കാണിക്കുന്ന ഈ പുറമോടിയിലല്ല. പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള ആൾക്കാരുടെ മോശമായ ഒരു മുഖമാണ് നമ്മൾക്ക് ഈ ഹദീസ് മനസ്സിലാക്കി തരുന്നത്. എന്താണ് കാരണം? ആ വ്യക്തിയുടെ മനസ്സിൽ തഖ്വയുണ്ടെങ്കിൽ, അവൻ അള്ളാഹുവിനെ പേടിക്കുന്നവനാണെങ്കിൽ, അവന്റെ ജീവിതത്തിൽ അത് നമ്മൾക്ക് കാണാൻ സാധിക്കും. മനസ്സിൽ അള്ളാഹുവിനെ പേടിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവൻ എങ്ങനെയാ താടി വടിച്ചു കളയാ? മനസ്സിൽ അള്ളാഹുവിനെ പേടിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാ അവൻ നിര്യാണിക്ക് താഴെ വസ്ത്രമിടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു അവനെ തിരിഞ്ഞു നോക്കുകയില്ല. എന്നിട്ട് അവൻ പറയാണ്, എനിക്ക് മനസ്സിൽ അള്ളാഹുനെ പേടിയുണ്ട്, പക്ഷെ പുറമെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇടുന്നത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ പേടിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ അവൻ നിര്യാണിക്ക് താഴെ വസ്ത്രം? ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, ഒരു മനുഷ്യന്റെ മനസ്സ് എത്രത്തോളം നന്നാകുന്നുവോ അത്രത്തോളം ആവണം അവന്റെ പുറമെയുള്ള അമലുകൾ ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് നമ്മൾ അറിയുക, ഒരു വ്യക്തിയുടെ സലാഹിയത്തിന്റെ അടിസ്ഥാനം, ഒരു വ്യക്തി എത്രത്തോളം നല്ലതാണ് എന്നതിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം അവന്റെ മനസ്സ് നന്നാവുന്നതനുസരിച്ചാണ്. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല മനസ്സ് ശുദ്ധീകരിച്ചുകൊണ്ട് തൗബ ചെയ്ത് നല്ല ശുദ്ധമായ മനസ്സുകൊണ്ട് നടക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സംശയമുള്ള കാര്യങ്ങളിൽ നിന്ന് പരമാവധി ഒഴിവായി നിന്നുകൊണ്ട് സംശയമില്ലാത്ത വിഷയങ്ങൾ ചെയ്യുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ സംശയമില്ലാത്ത കാര്യങ്ങളിലേക്ക് നിങ്ങൾ നീങ്ങുക എന്ന് പ്രവാചകൻ പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള ഹദീസുകൾ ജീവിതത്തിൽ മുറുകെ പിടിച്ച് വ്യക്തമായ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കോപത്തിന് യാതൊരു തരത്തിലും നമ്മൾ അർഹരാവാത്ത രീതിയിൽ ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ സംസാരത്തിൽ വല്ല ഖൈറും ഉണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ്, വല്ല ഷെറും ഉണ്ടെങ്കിൽ എന്റെയും പിശാചിന്റെയും ഭാഗത്ത് നിന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആലയെ പേടിച്ചുകൊണ്ട് തഖ്വ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. എല്ലാത്തിലും ഉപരി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തി ജീവിക്കുവാനും സൽക്കർമ്മത്തോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വതആലയെ കണ്ടുമുട്ടുവാനും ധാരാളം സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ ചെയ്യുവാനും അള്ളാഹുമായിട്ട് നല്ലൊരു അടുപ്പം ഉണ്ടാക്കിയെടുക്കാനും എല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബി വസല്ലം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ല ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.